2022 May 4 ബുധനാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. അങ്ങനെയാണ് പൂരം ഉണ്ടായത്. കൊമ്പും തുമ്പിയും പങ്ക്തിയിൽ ഭാസിപാങ്ങിൽ എഴുതുന്നു, ഭൂമുഖത്തെ ഏറ്റവും അഭിരാമമായ ഉത്സവ കാഴ്ചയെന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വിശേഷിപ്പിക്കപ്പെട്ട തൃശൂർ പൂരം കോവിഡ് പിടികൂടിയ 2 വർഷത്തിനു ശേഷം കൊട്ടിപ്പെരുക്കാൻ ഒരുങ്ങുകയാണ്. ഈ നേരത്ത് പൂരം എങ്ങനെ പൂരമായെന്ന് അറിയണം. പൂരത്തിന്റെ സൌന്ദര്യത്തെക്കുറിച്ച് തർക്കമില്ലാത്തവർക്കിടയിലും പൂരത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് അഭിപ്രായ ഭിന്നതയുണ്ട്. പൂരം പൊട്ടിവിടരാനിരിക്കെ ചരിത്രത്തിന്റെ താളുകളൊന്ന് മറിച്ചു നോക്കാം. തൃശൂരിന്റെ ചരിത്രത്തെ ആഴത്തിൽ അപഗ്രഥിച്ച പ്രഗത്ഭനായ എഴുത്തുകാരൻ പുത്തേഴത്ത് രാമൻ മേനോൻ പറയുന്ന ചരിത്രം. തൃശൂർ പൂരത്തെക്കുറിച്ച് ഒരു ചരിത്രമുള്ളത്, ഈ പൂരക്കാരെല്ലാം പണ്ട് ആറാട്ടുപുഴ പൂരത്തിലാണ് പങ്കുകൊള്ളാറുള്ളത് എന്നാണ്. അത് ശരിയാവണം. പുരാതന കാലത്തെ തിരുനാവായയിലെ മാമാങ്കം പോലെ അന്നത്തെ പെരുമ്പടപ്പിന്റെ രാജ്യക്കാരെല്ലാം ഒന്നിച്ചു ചേർന്ന് പൂരം ആഘോഷിച്ചത് ആറാട്ടുപുഴയിലായിരുന്നു. ചരിത്രപരവും യാദൃശ്ചികങ്ങളുമായ കാരണങ്ങളാൽ ആറാട്ടുപുഴ പൂരത്തിന്റെ വ്യാപ്തിയും ശക്തിയും പ്രാപ്തിയും കുറഞ്ഞു. പല ക്ഷേത്രങ്ങളും പൂരത്തിൽ നിന്ന് പിന്മാറി. സാമ്പത്തിക അധപതനവും ചിലരെ പിൻവലിപ്പിച്ചു. യാദൃശ്ചികങ്ങളായ ചില കാരണങ്ങളാൽ ഇന്നത്തെ തൃശൂർ പൂരത്തിലെ പൂരക്കാരും ആറാട്ടുപുഴയ്ക്ക് പോകാതായി. ആ ചുറ്റുപാടിൽ അന്നത്തെ കൊച്ചി രാജാവ് പൂരക്കാരെ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ പരിസരത്തേക്ക് ക്ഷണിക്കുകയും ഒരു തൃശൂർ പൂരം ഏർപ്പാട് ചെയ്യുകയും ഉണ്ടായി. അങ്ങനെയുണ്ടായതാണ് തൃശൂർ പൂരം. ആഗമവും ആഡംബരവും ആചാരവും ആഘോഷവുമെല്ലാം ആറാട്ടുപുഴയിൽ പതിവുള്ളതു തന്നെ. അത്ര ദൂരം പോകാതെ കഴിയുകയും രാജസംഭാവന ലഭിക്കുകയും ചെയ്തപ്പോൾ എല്ലാ പൂരക്കാരും തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര സന്നിധാനത്തിലെ വിസ്തൃതമായ തേക്കിൻകാട് മൈതാനത്തെ ആശ്രയിച്ച് പൂരാഘോഷം തുടർന്നു പോന്നു. ഇതാണ് തൃശൂർ പൂരത്തിന്റെ ചരിത്രവും പശ്ചാത്തലവും. AR പൊതുവാൾ BA BL 1966 പ്രസിദ്ധീകരിച്ച സുവനീറിൽ പറയുന്നത് ഇങ്ങനെ, ആറാട്ടുപുഴയിൽ നിന്നുള്ള പിന്മാറ്റത്തിന് പറയുന്ന കാരണം യുക്തിസഹമെന്ന് തോന്നുന്നില്ല. തീർച്ച, ഒരിക്കൽ അവിചാരിതമായി ജലപ്രളയമുണ്ടായെന്നും തന്മൂലം അപ്പോഴത്തെ യാത്ര മുടങ്ങിയെന്നുമിരിക്കട്ടെ, അടുത്ത പ്രാവശ്യം പ്രയാണം തുടരാൻ എന്തായിരുന്നു പ്രതിബന്ധം? തൃശൂരിനും ആറാട്ടുപുഴയ്ക്കുമിടയിൽ പ്രകൃതിക്ഷോഭം കൊണ്ടുള്ള ഭംഗമൊന്നും നിലവിൽ വന്നതായി കാണാത്ത സ്ഥിതിക്ക് മാർഗതടസ്സമല്ല പിൽക്കാലത്തെ യാത്രയ്ക്ക് വിഘാതമായതെന്ന് വേണം വിചാരിക്കാൻ. തൃശിവപേരൂർകാരുമായി കുട്ടനെല്ലൂർക്കാർ കൂട്ടുപിരിയാനുള്ള ഹേതുവും അജ്ഞാതമാണ്. ആറാട്ടുപുഴയിൽ നിന്ന് വേർപെട്ട ശേഷം പിന്നൊഴിഞ്ഞ കക്ഷികൾ ഏതുമാസത്തിലെ ഏതു നക്ഷത്രമാണ് തങ്ങളുടെ പൂരത്തിന് സ്വീകരിച്ചതെന്ന് അറിവാകുന്നില്ല. തൃശൂർ വിഭാഗത്തെ പരിത്യജിച്ചതിൽ പിന്നെ കുട്ടനെല്ലൂർ കക്ഷി കുംഭമാസത്തിലെ പൂരം നക്ഷത്രം അവരുടെ ഉത്സവം ആഘോഷിക്കാൻ സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? തൃശൂർ പൂരം മേടത്തിലെ പൂരം നക്ഷത്രത്തിലേക്ക് നീട്ടാനും എന്താണ് ഹേതു? മീനമാസത്തിലെ പൂരം ആറാട്ടുപുഴയ്ക്കും കുംഭമാസത്തിലെ പൂരം കുട്ടനെല്ലൂർക്കും മേടമാസത്തിലെ പൂരം തൃശിവപേരൂർക്കും തിരിച്ചുവയ്ക്കാൻ പ്രത്യേക കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പൊതുജനങ്ങൾക്ക് 3 മാസങ്ങളിലും കണ്ടാനന്ദിപ്പാൻ കാഴ്ചകൾ ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് ഉദ്ദേശിച്ച് ഭിന്നിച്ചു പിരിഞ്ഞ കക്ഷികൾ ഒന്നിച്ചു ചേർന്ന് തീരുമാനിച്ചതല്ലോ? എല്ലാറ്റിനും പുറമെ തൃശൂർ പൂരം, കുട്ടനെല്ലൂർ പൂരം എന്നീ പ്രകാരം മൊത്തത്തിൽ പറയുമ്പോൾ തൃശൂരിൽ നിന്നും കുട്ടനെല്ലൂരിൽ നിന്നും ഓരോ എഴുന്നള്ളിപ്പ് മാത്രമേ ആറാട്ടുപുഴയ്ക്ക് പോയിരുന്നുള്ളൂ എന്നാണോ വിവക്ഷ? അതോ തൃശിവപേരൂർ പൂരത്തിൽ സംബന്ധിച്ചിരുന്ന പൂരങ്ങൾ 10ഉം കുട്ടനെല്ലൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന പൂരങ്ങൾ 5ഉം ഇതിൽ ഭാഗഭാക്കുകളാകാറുണ്ടെന്നാണോ സങ്കല്പം? ഈ പ്രശ്നങ്ങൾക്കൊന്നും പിന്മാറ്റ നിഗമന പ്രണേതാക്കൾ സമാധാനം നൽകുന്നില്ല. ആറാട്ടുപുഴ ബന്ധത്തിന്റെ നിലപാട് ഇങ്ങനെ നോക്കുമ്പോൾ ഉറച്ചതല്ലെന്ന് ബോധ്യപ്പെടും. ഇന്ന് പ്രചാരത്തിലുള്ള ചരിത്രം, ശക്തൻ തമ്പുരാന്റെ കാലത്ത് ദക്ഷിണ കേരളത്തിൽ ആറാട്ടുപുഴ പൂരമായിരുന്നു പെരുമയിൽ ഒന്നാമത്. അന്ന് പൂരങ്ങളുടെ പൂരമായി കരുതിയിരുന്ന ആറാട്ടുപുഴ പൂരത്തിന് പല ദേശങ്ങളിൽ നിന്നും ദേവകൾ എത്തുമായിരുന്നു. ദേവകളെന്നാൽ 30 മുക്കോടി ദേവകൾ. ഒരു തവണയിലെ പൂരത്തിന് ശക്തമായ കാറ്റും പേമാരിയും നിമിത്തം പാറമേക്കാവ്, തിരുവമ്പാടി, ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, അയ്യന്തോൾ, ചൂരക്കാട്ടുകാവ്, നെയ്തലക്കാവ്, കണിമംഗലം ശാസ്താവ് എന്നീ പൂരങ്ങൾക്ക് ആറാട്ടുപുഴയിലെത്താൻ സാധിച്ചില്ലത്രേ. പൂരത്തിനെത്താതിരുന്നതുകൊണ്ട് ഈ പൂരങ്ങൾക്ക് ഭ്രഷ്ടു കൽപ്പിച്ചെന്ന് പറയപ്പെടുന്നു. അന്ന് ശക്തൻ തമ്പുരാന്റെ ഭരണമായിരുന്നു. സംഭവമറിഞ്ഞ് കോപിഷ്ഠനായ തമ്പുരാൻ വടക്കുംനാഥനെ ആസ്ഥാനമാക്കി അടുത്ത പൂരം നാളിൽ, അതായത് 1797 മെയ്യിൽ തൃശൂർ പൂരം ആരംഭിച്ചു. അങ്ങനെ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്ക് നേരിട്ട തൃശ്ശിവപേരൂർ ദേശക്കാർക്ക് വേണ്ടി ശക്തൻ തമ്പുരാൻ തുടങ്ങിയ പൂരമാണ് ലോകത്തെയും കാലത്തെയും അതിശയിപ്പിക്കുന്ന പൂരമായത്. തർക്കമില്ലാത്ത സൗന്ദര്യം. പൂരങ്ങളുടെ പൂരമായി കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തുടക്കം കുറിച്ച തൃശൂർ പൂരത്തിന് 200 വർഷത്തിലേറെ ചരിത്ര പാരമ്പര്യമുണ്ട്. ആ അഭൗമ സൗന്ദര്യത്തിനും കൃത്യതയിലും സമയക്രമീകരണത്തിലും തർക്കമില്ല. ഗജവീരന്മാരെ അണിനിരത്തിയുള്ള പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളുടെ പഞ്ചവാദ്യ ഘോഷയാത്ര, തിരുവമ്പാടി ഭഗവതിയുടെ മഠത്തിലേക്കുള്ള എഴുന്നള്ളത്ത്, മഠത്തിലെ ചമയങ്ങൾ അണിഞ്ഞുകൊണ്ടുള്ള എഴുന്നള്ളത്ത്, ഉച്ചയ്ക്ക് പാറമേക്കാവിലമ്മയുടെ പൂരപ്പുറപ്പാട്, ഇലഞ്ഞിത്തറമേളം, തെക്കോട്ടിറക്കം, ഇരുവരുടെയും കൂടിക്കാഴ്ച, കുടമാറ്റം, പുലരുന്നതിനു മുൻപുള്ള വെടിക്കെട്ട്, അങ്ങനെയാണ് പൂരം തൃശൂരിൽ പുലർന്ന് പൂത്തുലയുന്നത്. ചെറുപൂരങ്ങളുടെ സൗന്ദര്യം. ചെറുപൂരങ്ങളുടെ സൗന്ദര്യമായി കണിമംഗലം ശാസ്താവ്, പനമുക്കമ്പിള്ളി, ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം, ചെമ്പൂക്കാവ് കാർത്യായനി ഭഗവതി, പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി, ലാലൂർ കാർത്യായനി ഭഗവതി, ചൂരക്കോട്ടുകാവ് ഭഗവതി, അയ്യന്തൂൾ കാർത്യായനി ഭഗവതി, കുറ്റൂർ നെയ്തലക്കാവിലമ്മ എന്നീ ദേവീദേവന്മാർ ഉണ്ടാവും. പൂരത്തിനൊരാഴ്ച മുൻപ് പങ്കാളികളായ ക്ഷേത്രങ്ങളിൽ കൊടികയറും. തന്ത്രി, മേൽശാന്തി എന്നിവരുടെ നേതൃത്വത്തിൽ കൊടികയറ്റത്തിന് മുൻപ് ശുദ്ധികലശം നടത്തുന്നു. ക്ഷേത്രം അടിയന്തരക്കാരായ ആശാരിമാർ തയ്യാറാക്കുന്ന കവുങ്ങാണ് കൊടിമരം. ചെത്തിമിനുക്കി കൊടിക്കൈ വച്ചുപിടിപ്പിച്ച കവുങ്ങിൽ ആലിലയും മാവിലയും ചേർത്ത് കെട്ടുന്നു. ക്ഷേത്ര ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ തട്ടകക്കാർ ആർപ്പുവിളികളോടെയാണ് കൊടിമരം ഏറ്റുവാങ്ങി പ്രതിഷ്ഠയ്ക്ക് തയ്യാറാക്കിയിരിക്കുന്ന കുഴിയിൽ പ്രതിഷ്ഠിക്കുക. തിരുവമ്പാടി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണെങ്കിലും അവിടെ ദേവിയെയും പ്രാധാന്യത്തോടെ പൂജിക്കുന്നു. ക്ഷേത്രത്തിൽ കൊടിമരം പ്രതിഷ്ഠിക്കുന്നതിന് മുൻപ് ആശാരി ഭൂമിപൂജ നടത്തുന്നു. പൂജയ്ക്ക് ശേഷം കൊടിമരം തട്ടകത്തെ ജനങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഭഗവതിയുടെ കോമരം ചെമ്പട്ടുടുത്ത് സന്നിഹിതനായിരിക്കും. കൊടിമരമുയർത്തുമ്പോൾ ചുറ്റും കൂടിയിട്ടുള്ളവരിൽ സ്ത്രീകൾ കുരവയിടുന്നു, ചിലർ നാമം ജപിക്കുന്നു. ആശാരിയും മറ്റുള്ളവരും ചേർന്ന് മണ്ണിട്ട് കുഴിയിൽ കൊടിമരമുറപ്പിക്കുന്നു. ക്ഷേത്രം അടിയന്തരക്കാരായ വാദ്യക്കാർ മേളം തുടങ്ങുന്നു. തുടർന്ന് ഭഗവതിയുടെ തിടമ്പ് ചേർത്ത് കെട്ടിയിട്ടുള്ള കോലം ആനപ്പുറത്ത് കയറ്റുന്നു. കോലം വെച്ച ആനയും മേളവുമായി ആളുകൾ 3 തവണ ക്ഷേത്രം വലം വെക്കുന്നു. പാറമേക്കാവിൽ പാറമേക്കാവ് ക്ഷേത്രം ദീപസ്തംഭത്തിന്റെ അരികിലാണ് കൊടിമരം പ്രതിഷ്ഠിക്കുന്നത്. ഘടകക്ഷേത്രങ്ങളിലടക്കം 4 പൂരം കൊടികയറുമ്പോൾ ആ വിസ്മയക്കാഴ്ചയ്ക്ക് തിരികൊളുത്തുക തന്നെയാണ്.